SBS live streams and podcasts are supported by advertising.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ ഫെഡറൽ ബജറ്റ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച വിവരം ശ്രോതാക്കൾ അറിഞ്ഞു കാണുമല്ലോ. കുതിച്ചുയർന്ന ജീവിത ചെലവിന് ബജറ്റിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയും ട്രഷററും ആവർത്തിച്ചു പറഞ്ഞിരുന്നതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണത്തെ ബജറ്റിനെ മിക്കവരും കാത്തിരുന്നത്. എന്നാൽ ഫെഡറൽ ബജറ്റ് പ്രതീക്ഷയ്ക്കൊത്തുയർന്നോ? ഈ വിഷയമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. വൈദ്യുതി ബിൽ കുറയ്ക്കാനുള്ള റിബേറ്റുകൾ, ടാക്സ് കട്ട് പോലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായിരുന്നെങ്കിലും ബജറ്റ് നിരാശപ്പെടുത്തിയെന്ന് സിഡ്നിയിലുള്ള പ്രദീപ് എസ് പിള്ള പറയുന്നു.
തീർത്തും നിരാശപ്പെടുത്തിയ ഒരു ബജറ്റാണ് ഇത്തവണത്തെ എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ ഈ മോർഗേജ് വർധനവും ഒക്കെ ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാധാരണപ്പെട്ടവർക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ തീർത്തും നിരാശപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണ് ഈ 2024 ബഡ്ജറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. എന്റെ ഒരു വിലയിരുത്തൽ, ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആകെ ഒരു രണ്ട് ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തേത് ഇലക്ട്രിസിറ്റി റിബേറ്റ്, പിന്നൊന്ന് ടാക്സ് ബെനിഫിറ്റ്. ഈ ടാക്സ് ബെനിഫിറ്റ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനെ ഒരു ചെറുതായി പരിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ഒരു $300 സബ്സിഡി നൽകുന്നത്, അത് ഏകദേശം $75 ഒരു ഫോട്ടിന് ഒരു 3 മാസത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അത് തീർത്ത് ഈ ഇലക്ട്രിസിറ്റി വർധനവിനെ നമ്മൾ അനുപാതമായിട്ട് എടുക്കുമ്പോൾ ഇത് വളരെ നിസ്സാരപ്പെട്ട ഒരു തുകയാണ് നമുക്ക് നൽകുന്നത്. ഈ രണ്ട് പദ്ധതികൾ ഒഴിച്ച് കാര്യമായി യാതൊന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എല്ലാവരും നമ്മൾ ശമ്പള വർധന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഈ ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്.
പണപ്പെരുപ്പം പോലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ലെന്നും പ്രദീപ് എസ് പിള്ള ചൂണ്ടിക്കാട്ടി.
കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യവും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, കോവിഡ് സമയത്ത് സർക്കാർ നിരവധി ആനുകൂല്യങ്ങൾ നൽകി പണം നമ്മളിലേക്ക് പമ്പ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഇൻഫ്ലേഷൻ ഒക്കെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് നമ്മൾ റൂട്ട് കോസിലാണ് ഇത് ചെയ്യേണ്ട. വെറുതെ നമുക്ക് കുറച്ച് പണം തന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇത് വിലക്കയറ്റം, പെട്രോൾ വില വർധന തുടങ്ങിയ കാര്യങ്ങൾ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ വെറുതെ കുറച്ച് ഒരു $300 ഒരു $500 തരുന്നതിലല്ല കാര്യം. ഈ നമ്മുടെ വിലവർദ്ധനവ്, പെട്രോൾ പ്രൈസ് വർധനവ് എന്നിവ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അതെല്ലാം അതിൻ്റെ ഒന്നും ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല ഈ ബഡ്ജറ്റിൽ. അപ്പോൾ ഇത് ഈ മണി വെറുതെ പമ്പ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ മോർഗേജ് അല്ലെങ്കിൽ ഈ ഹൗസിംഗ് രംഗത്ത് ഒന്നിൽ ഇതിൻ്റെ വില വർധനവിനെ അല്ലെങ്കിൽ ഈ മോർഗേജ് വർധനവിനെയൊക്കെ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ യാതൊരു വിധമായ ഇതും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
ഓസ്ട്രേലിയയിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്നവരെ സർക്കാർ ബജറ്റിൽ പരിഗണിച്ചില്ലെന്നാണ് സിഡ്നിയിലുള്ള രാജ് എൻ പറയുന്നത്.
ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിൽ PR ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ജോലി ഇല്ലെങ്കിൽ പോലും ഗവൺമെന്റിന് സഹായവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ PR ശ്രമിക്കുമ്പോൾ ഇപ്പോ PR കിട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും പോയിന്റുകൾ കൂടുതലുള്ളവർക്കും വേണം PR കിട്ടുന്നത് തന്നെ. അതിന് പുറമെ നമുക്ക് ഇനിയൊരു സ്റ്റുഡന്റ് വിസ എടുക്കാം എന്ന് വെച്ചാൽ പോലും അതിൻ്റെതായ പൈസയും കാര്യങ്ങളും എല്ലാം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ എന്ന് തോന്നുന്നു. നമുക്ക് ജീവിത ചെലവ് റെന്റ് ആയാലും എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില കൂടിയൊക്കെയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ശമ്പള വർധനവ് എനിക്ക് തോന്നുന്നില്ല. 2 വർഷ കാലയളവിൽ ഭയങ്കരമായിട്ട് വില കൂടിയൊക്കെയാണ്. കാരണം പണ്ടൊക്കെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ വില നോക്കാറില്ലായിരുന്നു. ഓരോന്നിന്റെ വില നോക്കാം, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു പോവുമായിരുന്നു ഗ്രോസറി ഒക്കെ വാങ്ങുമ്പോൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പോകുമ്പോൾ ഓരോ സാധനത്തിന്റെ വില കൃത്യമായിട്ട് നോക്കി നോക്കി വാങ്ങേണ്ട അവസ്ഥയാണ്. കാരണം പണ്ട് 1 ലിറ്റർ ഓയിൽ വാങ്ങുന്നതിന് $9 ഉണ്ടായിരുന്ന ഓയിൽ ഇപ്പൊ $14, പിന്നെ തക്കാളിയൊക്കെ $4 ഉണ്ടായിരുന്ന തക്കാളി ഇപ്പൊ ഏകദേശം $10 ഒക്കെ ആയിരിക്കുകയാണ്. എല്ലാത്തിനും വില കൂട്ടിയതാണ്.
ഇൻഷുറൻസ്, വിദ്യാഭ്യാസം പോലുള്ള മേഖലകളിൽ യാതൊരു സഹായ പദ്ധതികളുമില്ലെന്നും രാജ് എൻ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി.
ഞാൻ എനിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എനിക്കും ഞങ്ങൾ ആദ്യം ഇപ്പൊ ആദ്യം അടച്ചുകൊണ്ടിരുന്നത് $210 ആയിരുന്നു മാസം. അതിപ്പോ അത് ഒരിടയ്ക്ക് അവരെ മാറ്റി $290 ആയിട്ട് ഉയർത്തിയായിരുന്നു. ഇപ്പൊ എനിക്ക് 2 ദിവസം മുമ്പ് എനിക്ക് വീണ്ടും മെയിൽ വന്നേക്കെയാണ്, 1 മാസമായ $290 എന്നുള്ളത് മാറിയിട്ട് $440 ആയിട്ട് ഉയർത്തി. ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് മെഡിക്കൽ രംഗത്തുള്ള സാധനങ്ങൾക്ക്, അതായത് മെഡിക്കൽ രംഗത്തുള്ള സാധനങ്ങളുടെ എല്ലാം വില കുത്തനെ ഉയർത്തിയതുകൊണ്ട് അവർക്കും ഈ പ്രീമിയം ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തേതിനേക്കാളും ഇരട്ടിയിൽ കൂടുതലാണ് ഇപ്പൊ ഈ മാസം മുതൽ ഞാൻ എന്റെ ഇൻഷുറൻസിന്റെ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് ഇത്രയും വർഷം ഇപ്പൊ 3, 4, 5 വർഷമായിട്ട് സ്റ്റുഡന്റ് വിസ എടുത്ത് നിൽക്കുന്നവർക്ക് അവരുടെ അവരാകെ പ്രശ്നത്തിലാവുകയാണ്. കാരണം ഇപ്പൊ പുതിയ സ്റ്റുഡന്റ് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് കോസ്റ്റ് തന്നെ അവർ ശരിക്കും ഉയർത്തിയൊക്കെയാണ്. ഒരു സ്റ്റുഡന്റിന് മാത്രം ഏകദേശം ഒരു $28,000-$30,000 നമ്മൾ കാണിക്കണം. ഡിപെൻഡന്റ് ഉണ്ടെങ്കിൽ ഡിപെൻഡന്റ് ഏകദേശം ഒരു 13,000-14,000 കാണിക്കണം. ഏകദേശം ഒരു ഒരു ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരെയാണെങ്കിൽ തന്നെ ഒരു $70,000 നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. എനിക്ക് തോന്നുന്നു അത് ആ കോവിഡ് ടൈമിൽ ഇത്രയും അധികം സ്റ്റുഡന്റ് വിസ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നേക്കുന്നതാണ് തോന്നുന്നത്.
ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് അഡലൈഡിലുള്ള അനൂപ് ജോസും പറയുന്നത്.
ഇപ്പോഴത്തെ ബജറ്റിൽ പാകെ പറഞ്ഞിരിക്കുന്നത് എനർജി റിബേറ്റ് മാത്രമാണ്. പക്ഷെ അതൊരു ചെറിയ തുക കൊണ്ട് കാര്യമായ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ എല്ലായിടത്തും എന്താ പറയാ എല്ലാത്തിന്റെയും വില നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ സാലറിയും ജീവിതച്ചെലവും തമ്മിൽ കൊണ്ടുപോകുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ മാത്രമാണ് ഒരു ലൈഫ് ഒരു ചെറിയ രീതിയിലെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ കൂടിയ റെന്റ്, ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാത്തിനും എന്താ പറയാ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് പ്രൈസുകളെല്ലാം. പക്ഷെ അത് അവരെനിക്ക് തോന്നുന്ന എല്ലാം 3 മാസവും കൂടുമ്പോൾ അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ ബജറ്റിൽ എന്തായാലും അതിന് സപ്പോർട്ടായിട്ട് രീതിയിലൊന്നും കാണുന്നില്ല. ഇപ്പം എന്താ പറയാ എല്ലാ വർഷവും ഇപ്പം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും അവരതിന്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റെന്റും ഒരു മിനിമം എല്ലാപ്പെട്ട ഓണേഴ്സും റെന്റും നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ടുണ്ട് 6 മാസം കൂടുമ്പോ റെന്റ് കൂട്ടുന്ന ഓണേഴ്സിനെ വരെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രൈസ് എല്ലാ രീതിയിലും എന്താ പറയാ ഒരു സാധാരണ ഫാമിലിയുടെ ബഡ്ജറ്റുകൾ തകർക്കുന്ന രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ള എന്താ പറയാ പ്രൈസ് ഇൻക്രീസ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്.
ജീവിത ചെലവ് കുറയ്ക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ബജറ്റിലുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ബജറ്റ് അത്ര മികച്ചതാണെന്ന അഭിപ്രായം പലർക്കുമില്ല. നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ SBS മലയാളത്തെ അറിയിക്കുക. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും രേഖപ്പെടുത്താം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതിൽ നിങ്ങൾ കേട്ട അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തലുകളും തികച്ചും വ്യക്തിപരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഞാൻ ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes.
Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.